الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. ഇൽമ് സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയ സംബന്ധമായിക്കൊണ്ട് ചില ക്ലാസുകൾ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് ക്ലാസുകൾ. ഇൽമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇൽമ് നേടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും നമ്മൾ ആ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിൻ്റെ ബാക്കി ഭാഗം വിശദീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മറ്റു പല വിഷയങ്ങളും സംസാരിച്ചപ്പോൾ ആ വിഷയം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഈ കാര്യം അതിൻ്റെ ബാക്കിയായിട്ട് വിശദീകരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർപ്പിക്കുക. മാത്രമല്ല, ഈയൊരു വിഷയം മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് കൊണ്ട് ഇത് എടുത്തു തീർക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത് എന്ന വിഷയം അടിസ്ഥാനപരമായൊരു വിഷയമാണ്. കാരണം അയാൾ ആരിൽ നിന്നാണോ ഇൽമ് സ്വീകരിക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും അയാളുടെ അഖീദ, അയാളുടെ വിശ്വാസം അയാൾ സ്വീകരിക്കുന്നത്, അയാളുടെ കർമ്മങ്ങൾ അയാൾ അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ സലഫിയത്തിനെ കുറിച്ച് അയാൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിനെ കുറിച്ച് അയാൾ അറിയുന്നത്, അയാൾ ആരിൽ നിന്നാണോ ഇൽമ് സ്വീകരിക്കുന്നത് അയാളുടെ ഇൽമിനനുസരിച്ചായിരിക്കും. അയാളിൽ നിന്ന് സ്വീകരിക്കുന്ന ഇൽമ് അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് എതിരായ ഇൽമാണെങ്കിൽ, പ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ഒരു പക്ഷെ അയാളുടെ പരലോക ജീവിതത്തെ തന്നെ അത് നഷ്ടപ്പെടുത്തുമെന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായ വിഷയമാണ്. ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധമായിട്ടുള്ള കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നത് ഒരു സത്യമാണ്. പല തർക്ക വിഷയങ്ങളിലും നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചപ്പോൾ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അസ്മാ വസിഫാത്തിന്റെ വിഷയം, അതേപോലെ തന്നെ ഹദീസുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇങ്ങനെ പലതും. അതുകൊണ്ട് തന്നെ ഈ വിഷയം മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാത്തതുപോലെ തന്നെ ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് നമുക്കൊക്കെ തന്നെ അറിയാം. മാത്രമല്ല, കേരളത്തിലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കിയിരുന്നത് മറ്റുള്ള മതസംഘടനകളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തതയായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഖുറാഫികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പരിപാടികൾക്ക് മാത്രമേ പോവുള്ളൂ, അവരുടെ ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾക്ക് മാത്രമായിരിക്കും അവർ പോവുക. അത് മറ്റുള്ള മതസംഘടനകളും ഏതാണ്ട് അതേ ഒരു രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. ആ രൂപത്തില് സംഘടിതവൽക്കപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം. എന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനിച്ചിരുന്നത് ഞങ്ങൾ മറ്റുള്ള മതസംഘടനയുടെ ആളുകളെ പോലെയല്ല, ഞങ്ങൾ എല്ലാ പരിപാടികൾക്കും പോകും. ഏത് മതസംഘടന പരിപാടി സംഘടിപ്പിച്ചാലും ആ സദസ്സിന്റെ മുൻനിരയിൽ പോയി സീറ്റ് പിടിക്കുക, അവരുടെ പ്രഭാഷണം കേൾക്കുക എന്നത് ഒരു അഭിമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. അതൊരു യോഗ്യതയായിരുന്നു പലപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. ഞങ്ങളെല്ലാം കേൾക്കുന്നവരാണ്, ഞങ്ങൾക്കതിൽ കക്ഷിത്വമില്ല, ഒരു സങ്കുച ചിന്താഗതി ഇല്ല, ഞങ്ങൾ ബുദ്ധിമാന്മാരാണ്, അതുകൊണ്ട് എല്ലാവരുടേതും ഞങ്ങൾ കേൾക്കും, എല്ലാവരുടെ പരിപാടിക്കും ഞങ്ങൾ പോകാറുണ്ട്. ഇത് ഒരല്പം അഹങ്കാരത്തോടുകൂടി പറഞ്ഞിരുന്നു എന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇത് വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. ആ നിലപാട് തെറ്റാണ് എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാവരും പ്രസംഗിക്കുന്നതും കേൾക്കുക, എല്ലാവരിൽ നിന്നും ഇൽമ് സ്വീകരിക്കുക, അത് തെറ്റാണ് എന്നുള്ള ഒരു ധാരണ ഇന്ന് അൽഹംദുലില്ലാ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായി ഈ വിഷയം പഠിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എല്ലാവരും ഈ രംഗം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എല്ലാവർക്കും മതത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം, എല്ലാവർക്കും ഫത്വ പറയണം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൽമിന്റെ സ്രോതസ് എന്താണ്? അത് ഒരുപക്ഷെ ഇന്റർനെറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഖതീബായിരിക്കും, അവര് വാചാലമായി സംസാരിക്കുന്ന ഖതീബിൽ നിന്നായിരിക്കും അവര് ഇൽമ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ പല പ്രശ്നങ്ങളും യഥാർത്ഥത്തില് നമ്മുടെ കേരളത്തിലെ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് ഉണ്ട് എന്നത് നമുക്കറിയാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ആളുകളൊക്കെ തന്നെ മുഫ്തികളാണ്. അവരാരിൽ നിന്നാണ് ഇൽമ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാല് അവർക്ക് അങ്ങനെ ഒരു ഷെയ്ഖോ അല്ലെങ്കിൽ ഒരു ഇമാമോ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ ഒന്നും ആവശ്യമല്ല. അവർ ഇൽമ് സ്വീകരിക്കുന്നത് ഇന്റർനെറ്റ് നോക്കും, എന്നിട്ട് അവർ ഫത്വ പറയും. അതെന്നുള്ള മീഡിയകളിലൊക്കെ തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇടപെടാൻ പറ്റിയൊരു മേഖലയായി ഇന്ന് മതരംഗം അധപതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് എല്ലാവർക്കും മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കണം, എല്ലാവർക്കും ഫത്വ പറയണം. അപ്പൊ ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഇതാണ്, ഇൽമില്ലാത്ത ആളുകൾ മതവിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി, അവർ ഫത്വകൾ പറയാൻ തുടങ്ങി. ഇൽമിനും ഇൽമിന്റെ ആളുകൾക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതിന്റെ അഹ്ലുകാരല്ലാത്തവർ അത് കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. ഇൽമ് കൈകാര്യം ചെയ്യുന്നത് അതിന്റെ അഹ്ലുകാരല്ല, ഓരോന്നിനും അതിൻ്റെതായ അഹ്ലുകാരുണ്ടാകും. അത് ഭൗതികമായൊരു വിഷയമാണെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ ആളുകൾ ഉണ്ടാവും. പക്ഷെ ദീൻ അങ്ങനെയല്ല, ദീൻ എല്ലാവർക്കും അതില് ഫത്വ പറയണം, എല്ലാവർക്കും അതിന്റെ മതകാര്യങ്ങൾ സംസാരിക്കണം. ഇതാണ് ഇന്ന് ഏറ്റവും വലിയ ആപത്ത് എന്നാണ് ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഖാല ഇമാം ഇബ്നു ഹസം അല്ലാഹിരി ലാ ആഫത അലൽ ഉലൂമി വഅഹ്ലിഹ അലറു മിന ദുഖലായി ഫീഹ വഹും മിൻ ഗൈരി അഹ്ലിഹ. ഇൽമിനും ഇൽമിന്റെ ആളുകൾക്കും സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആഫത്ത്, അത് അറബി പദമാണ്, ഏറ്റവും വലിയ ആപത്ത്, ഏറ്റവും വലിയ അപകടം, ഇതിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾ വഹും മിൻ ഗൈരി അഹ്ലിഹ, യഥാർത്ഥത്തിൽ അവർ ഇൽമിന്റെ ആളുകളല്ല എന്നതാണ്. ഫഇന്നഹും യജ്ഹലൂൻ വയദുന്നൂന അന്നഹും യഅലമൂൻ, അവർ വിവരമില്ലാത്തവരാണ്, പക്ഷെ അവർ വിചാരിക്കുന്നത് അന്നഹും യഅലമൂൻ, അവർ വിവരമുള്ളവരാണ് എന്നാണ് അവരുടെ ധാരണ. ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അദ്ദേഹം പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഫഇന്നഹും യജ്ഹലൂൻ വയദുന്നൂന അന്നഹും യഅലമൂൻ, അവർ ജാഹിലീങ്ങളാണ്, എന്നാൽ അവർ വിചാരിക്കുന്നു അന്നഹും യഅലമൂൻ, അവർ വിവരമുള്ളവരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. വയുഫ്സിദൂൻ വയഖ്ദിറൂന അന്നഹും യുസ്ലിഹൂൻ വയഖ്ദിറൂന അന്നഹും യുസ്ലിഹൂൻ, അവർ യഥാർത്ഥത്തിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, എന്നാൽ അവർ വിചാരിക്കുന്നത് അവർ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ ഫത്വകൾ കൊടുക്കുന്നത് കൊണ്ട് ഫസാദാണ് ലോകത്ത് ഉണ്ടാകുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കണക്കാക്കുന്നത് അന്നഹും യുസ്ലിഹൂൻ, അവർ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവരാണ്, അവർ നന്മ ഉണ്ടാക്കുന്നവരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതാണ് ഇന്ന് ഇൽമിനും അതിന്റെ ആളുകൾക്കും സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കുക. അപ്പൊ ഇവിടെ ഈ വിഷയം പ്രസക്തമായിട്ടിരുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം ഇബ്നു ഹസം സൂചിപ്പിച്ചതുപോലെ തന്നെ ജാഹിലീങ്ങൾ ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനോഹരമായി സംസാരിക്കാൻ അറിയുന്ന ആളുകൾ, അതേപോലെ തന്നെ വാചാലമായി സംസാരിക്കാൻ അറിയുന്ന ആളുകൾ, അതേപോലെ തന്നെ സംഘടനാ നേതാക്കൾ, ഇവരൊന്നും യഥാർത്ഥത്തിൽ അതിന്റെ അഹ്ലുകാരല്ല. നമ്മളത് ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ജാഹിലീങ്ങളിൽ നിന്ന് ഇൽമ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ നേതാക്കന്മാരായി സ്വീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ
ഖിയാമത്ത് നാളിന്റെ അലാമത്ത് കൂടിയാണ്. ഇവിടെ ഈ വിഷയം പ്രസക്തമാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. എന്തേ ജാഹിലിയങ്ങള് ഫത്വ പറയാ, അവരെ നേതാക്കന്മാരായി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇൽമ് ആരിൽ നിന്ന് സ്വീകരിക്കണം എന്ന വിഷയത്തിന്റെ പ്രസക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. കാരണം അവസാന കാലഘട്ടത്തിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പറഞ്ഞ കൂട്ടത്തിൽ ഇതാണ്. നിരവധി ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇൽമ് ഉയർത്തപ്പെടും. അതേപോലെ തന്നെ ജഹ്ല് സ്ഥിരപ്പെടും. എത്ര ഹദീസുകളാണ് ആ വിഷയത്തില്. ഖിയാമത്ത് നാളിന്റെ രണ്ട് രൂപത്തിലുള്ള അലാമാത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് അലാമാത്തു സുഗറ, ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങൾ, ചെറിയ ചെറിയ അടയാളങ്ങൾ ഉണ്ടാവും. രണ്ട് അലാമാത്തുൽ കുബ്ര, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുന്ന വലിയ അടയാളങ്ങൾ. ഈ ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടും. അതേപോലെ തന്നെ ജഹ്ല് വ്യാപകമാകും. അതിൽ ബുഖാരിയും മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അംർ ബിൽആസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒറ്റയടിക്ക് ഇൽമിനെ ഊരിയെടുക്കുകയില്ല, ഇൽമിനെ ഒറ്റയടിക്ക് ഊരിയെടുക്കുകയില്ല. വലാക്കിന് ഖബിലുൽ ഇൽമ ബിഖബിലിൽ ഉലമായി, പക്ഷെ അള്ളാഹു ഇൽമിനെ ഊരിയെടുക്കുന്നത് പണ്ഡിതന്മാരെ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും. പണ്ഡിതന്മാരെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടായിരിക്കും. പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകും. ഹത്താ ഇദാലം യത്രുക് ആലിമൻ, അങ്ങനെ ഓരോ പണ്ഡിതന്മാരും മരണപ്പെടുകയും അവസാനം ലോകത്ത് ആലിമായി ഒരാൾ പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇത്തഹദ നാസു റുഊസൻ ജുഹാല, ജനങ്ങൾ വിവരമില്ലാത്തവരെ നേതാക്കളായി സ്വീകരിക്കും. കാരണം നമ്മുടെ കേരളത്തിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ പ്രത്യേകത, നേതാക്കന്മാർ എങ്ങോട്ട് നയിക്കുന്നോ അതിനനുസരിച്ചിട്ട് സംഘടനാ സംവിധാനം നീങ്ങും. നമുക്കവിടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സംഘടനാ സംവിധാനത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അതിന്റെ പരിണതി നമ്മൾ കണ്ടു. ഇത് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ സംഘടനാ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആശയം വളരെ വലുതാണ്. അവിടെയാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രസക്തി. കാരണം ജാഹിലിയങ്ങൾ നേതാക്കന്മാരായി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇൽമ് സ്വീകരിക്കേണ്ട വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ പരലോകത്ത് അത് ബാധിക്കും. നമ്മുടെ അഖീദയിലോ മൻഹജിലോ ഉസൂലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളിലോ അത് ശരിയായ റൂട്ടിലല്ലെങ്കിൽ, നമ്മൾ ഇൽമ് സ്വീകരിക്കേണ്ട ആളുകളിൽ ഇന്നല്ലാതെ ഇൽമ് സ്വീകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മളെ പരലോകത്തെ ബാധിക്കും. അപ്പോ പണ്ഡിതന്മാരുടെ മരണം, പിന്നീട് ജനങ്ങൾ ജാഹിലിയങ്ങളെ, വിവരമില്ലാത്തവരെ നേതാക്കന്മാരായിട്ട് സ്വീകരിക്കും എന്നതിന്റെ ഉദാഹരണങ്ങളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെങ്കിലും ഫസ്ഇലു, എന്നിട്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ അവർ ചോദിക്കപ്പെടും. ആര്? ഈ ജാഹിലിയങ്ങളായ നേതാക്കന്മാർ, അവരായിരിക്കും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവർ ചോദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവരോട് ജനങ്ങൾ ചോദിക്കും, ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെ അവർ ഫത്വ കൊടുക്കും. അപ്പൊ നമ്മൾ ആരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം? അത് ഈ ഹദീസുമായി ബന്ധിപ്പിച്ചിട്ട് നോക്കേണ്ട കാര്യമാണ്. കാരണം ജാഹിലിയങ്ങൾ നേതാക്കന്മാരായിട്ട് വരുമെന്നാ പറഞ്ഞത്.
അവർ നേതാക്കന്മാരായിട്ട് വരുമെന്ന് മാത്രമല്ല, ആ ജനങ്ങൾ അവരോട് സംശയങ്ങൾ ചോദിക്കും, ദീനീപരമായ മസലകൾ ചോദിക്കും, ദീൻ അവരിൽ നിന്ന് ജനങ്ങൾ പഠിക്കും, വിവരമില്ലാതെ അവർ ഫത്വ കൊടുക്കും. ഫളല്ലു വ അളല്ലു, അങ്ങനെ അവർ വിവരമില്ലാതെ ഫത്വ കൊടുത്ത് അവർ വഴിതെറ്റും, അവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഇതാണ് ആ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഇവിടെ പണ്ഡിതന്മാരുടെ മരണം, അങ്ങനെ ഇൽമ് ഉയർത്തപ്പെടും എന്നതാണ്. സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമ് എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നത് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളൂ. സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമാണത്, മൻ സർറഹു ഐ യൻദുറ കൈഫ ദിഹാബുൽ ഇൽമി ഫഹാകദ ദിഹാബുഹു. എങ്ങനെയാണ് ഇൽമ് നഷ്ടപ്പെടുന്നത്, ഇൽമ് നഷ്ടപ്പെടുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതാ ഇത് കാണട്ടെ എന്ന് അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാം. ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, ഈ ഹദീസിൽ വന്നത് അവർ വിവരമില്ലാതെ ഫത്വ കൊടുക്കും, അവർ ജനങ്ങളെ വഴിതെറ്റിക്കും, അവരും വഴിതെറ്റും. അപ്പൊ ഇവരിൽ നിന്ന് നമ്മൾ ഇൽമു സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാ. ഇത് ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നേരത്തെ ഇബ്നു ഹസം അള്ളാഹിരി പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഹദീസിന്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ. ഇൽമു അതിൻ്റെതായ ആളുകൾ കൈകാര്യം ചെയ്യാതിരിക്കുന്ന ഒരു കാലഘട്ടം, അവരത് കൈകാര്യം ചെയ്യും, അവരാണ് ഇൽമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇൽമിന്റെയും ഉലമാക്കളുടെയും ഏറ്റവും വലിയ ശത്രുക്കൾ അവരാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഫയബഖ നാസുൻ ജുഹാൽ, അങ്ങനെ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടു പോയതിന് ശേഷം പിന്നീട് ബാക്കിയാകുന്നത് വിവരമില്ലാത്തവരായിരിക്കും. അങ്ങനെ യുസ്തഫ്തൂന, അവരോട് ഫത്വ ചോദിക്കപ്പെടും, ഫയുസ്തൂന ബിറഈഹിം, അവർ ഫത്വ കൊടുക്കും. എങ്ങനെ? ഇതാ ഈ വാചകം നേരത്തെ വായിച്ച ഹദീസിലില്ല. ഫയുസ്തൂന, അവർ ഫത്വ നൽകുന്നതാണ്, ബിറഈഹിം, അവരുടെ റഈനനുസരിച്ചിട്ട് അവര് ഫത്വ പറയും. എന്നിട്ട് ബാക്കി ഫയുദില്ലൂന വയദില്ലൂൻ, അങ്ങനെ അവരും വഴിതെറ്റും, അവർ ജനങ്ങളെ വഴിതെറ്റിക്കും. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രംഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അതിൽ അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണമായി നമുക്ക് കാണാം. റബിഅ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫവജദഹു യബ്കി, അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫഖാല ലഹു മാ യബ്കീക, ആഗതൻ ചോദിച്ചു, എന്താണ് താങ്കളെ കരയിപ്പിക്കുന്നത്, എന്തിനാണ് കരയുന്നത്? വർത്ത അലിബുക്കായി, അദ്ദേഹം നന്നായിട്ട് കരയാം, എങ്ങിയെങ്ങി കരയാം. ഫഖാല ലഹു മുസീബത്തുൻ ദഖലത്ത് അലൈക, അല്ല അപകടവും അല്ല പ്രയാസവും ബാധിച്ചോ, പല മുസീബത്തും ബാധിച്ചിട്ടാണോ കരയുന്നത്? റബിയത്തിനോട് ഇയാൾ ചോദിച്ചു, റബിയത്തുബിൻ അബ്ദുറഹ്മാൻ. അല്ല, റബിയത്തിന്റെ മറുപടി അല്ല, വലാക്കിൻ, പിന്നെന്തിനാ കരഞ്ഞത്? അദ്ദേഹം കരയാനുള്ള കാരണം, വലാക്കിൻ ഇസ്തുഫ്തിയമല്ല ഇൽമലഹു, ഇൽമില്ലാത്തവർ ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇൽമില്ലാത്തവർ ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഫത്വ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വദഹറ ഫിൽ ഇസ്ലാമി അംറുൻ അളീമുൻ, ഒരു ഭയങ്കര സംഭവം, ഗുരുതരമായ, അപകടകരമായ, വളരെ സീരിയസ് ആയ ഒരു കാര്യം ഇസ്ലാമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അംറുൻ അളീമുൻ, അദ്ദേഹം വളരെ ഗൗരവമുള്ള ഒന്നായിട്ട് അദ്ദേഹം അതിനെ കണ്ടു. ഒരു അപകടകരമായൊരു സംഗതി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്താ അത്? ഇൽമില്ലാത്തവര് ഫത്വ ചോദിക്കപ്പെടുന്നു, അവർ ഫത്വ കൊടുക്കുന്നു. ഖാല റബിയ, എന്നാൽ അദ്ദേഹം പറയണേ, വല ബഅദുമൻ യുഫ്തി ഹാവന, ഈ നാട്ടില് ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്ന ചില മുഫ്തിമാരുണ്ട്. അഹക്കു ബിസ്സിജിനി മിനസ്സറാഖ്, കള്ളന്മാരെ ജയിലിൽ അടക്കുന്നതിനേക്കാൾ ഈ മുഫ്തികളെയാണ് ജയിലിൽ അടക്കപ്പെടാൻ അർഹമായിട്ടുള്ളത്. ഇവരെയാണ് യഥാർത്ഥത്തിൽ പിടിച്ച്, കള്ളന്മാരല്ല. ഇങ്ങനെ ഫത്വകൾ ഇൽമില്ലാതെ, വിവരമില്ലാതെ, ദീന് പഠിക്കാതെ ഇങ്ങനെ ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളെയാണ് ജയിലിൽ അടക്കേണ്ടത്, കള്ളന്മാരല്ല ജയിലിൽ അടക്കേണ്ടത്. ഇത് പറഞ്ഞിട്ടാണ് മഹാനായ റബിയത്ത് ബിൻ അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി കരയുന്നത്. ഇത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു അസറിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ വിഷയം എത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ ആളുകൾക്ക് ഇതിലൊന്നും ഒരു നിയമമല്ല. ആരുടെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കുക അത് പാടില്ല. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ദുരന്തങ്ങളാണ് അതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവ ഇൽമു സ്വീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇൽമു സ്വീകരിക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ അയാളുടെ താടിക്ക് നല്ല നീളമുണ്ടാകും, നല്ല നീളൻ വസ്ത്രമായിരിക്കും അയാൾ ധരിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അയാൾ സംഘടനയുടെ നേതാവായിരിക്കും, അല്ലെങ്കിൽ അയാൾ വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ടാകും. ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇതൊരു വിഷയമല്ല. ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്നൊരു ചർച്ചയെ നമുക്കിടയിലില്ല. അപ്പൊ അത് ഒന്നുകൂടി നമ്മൾ പഠിക്കേണ്ട വിഷയമാണത്. ഇത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയം കൂടിയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറിൽ കാണാം. ഇന്നക്കും ഫി സമാനിൻ, അദ്ദേഹം പറയാണ് നിങ്ങൾ ഇന്ന് ഒരു കാലഘട്ടത്തിലാണ്. അസ്സലാത്തു ഫീ തവീല, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമസ്കാരം തവീലാണ്, നീണ്ട നമസ്കാരം. വൽ ഖുതുബത്തു ഫീഹി ഖസീറ, ഖുതുബ ഖസീറത്താണ്, ചെറിയ ഖുതുബയാണ്. വ ഉലമാഹു ഖസീറുൻ, പണ്ഡിതന്മാർ ധാരാളമുണ്ട്. വ ഖുതബാഹു ഖലീലുൻ, പ്രാസംഗികന്മാർ വളരെ കുറച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ്. ഇന്നത്തെ ഈ കാലഘട്ടം നമസ്കാരം നമസ്കാരം തവീലാണ്. അത് ഖുതുബനെ കുറിച്ച് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം നീളമുള്ളതാവുക, ഖുതുബ ചുരുങ്ങുക, അത് പാണ്ഡിത്യത്തിന്റെ അടയാളമാണ്, ഇൽമിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടം എന്നുള്ളത് നിസ്കാരം കൂടുതലും ഖുതുബ ചെറുതും. പിന്നീട് അദ്ദേഹം പറയുന്ന വാചകം ഉലമാഹു കസീറുൻ, ഇന്ന് പണ്ഡിതന്മാർ ധാരാളമുണ്ട്. ഖുതബാഹു ഖലീലുൻ, പ്രാസംഗികന്മാർ കുറവാണ്. അപ്പൊ രണ്ട് രണ്ടായിട്ടാണ് ഇവിടെ വിശദീകരിച്ചത്. ഉലമാക്കളെ വേറെ എണ്ണി, പ്രാസംഗികന്മാരെ വേറെ എണ്ണി. ഇനി നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? സാധാരണ ഒരു ചൊല്ലുണ്ട്, വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ മൈക്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് പണ്ഡിതന്മാരാണ്.
അവരുടെ അഖീദയോ മൻഹജോ അവരുടെ ഉസൂലുകളോ അവരുടെ നിലപാടുകളോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. മൈക്കിന്റെ മുമ്പിൽ ഇന്ന് വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകള്
അവരൊക്കെ തന്നെ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടം, നമ്മളിത് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കാത്ത ഒരു കാലഘട്ടം. അപ്പൊ രണ്ട് രണ്ടായിട്ട് തന്നെ ഇവിടെ എണ്ണി, ഉലമാക്കള് ധാരാളം ഉണ്ട്, പ്രാസംഗികന്മാർ വളരെ കുറച്ചുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസയ്തി അലന്നാസി സമാനുൻ അസ്വലാത്തു ഫീഹി ഖസീറ. എന്നാൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടം, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും, അസ്വലാത്തു ഫീഹി ഖസീറ, അന്ന് നമസ്കാരം ചുരുങ്ങും. വൽ ഖുതുബത്തു ഫീഹി തവീല, ഖുതുബ ദീർഘിക്കും. ഖുതബാഉഹു കസീറുൻ, പ്രാസംഗികന്മാർ കസീറുൻ, ധാരാളം ഉണ്ടായിരിക്കും പ്രാസംഗികന്മാർ. വഉലമാഉഹു ഖലീലുൻ, പണ്ഡിതന്മാർ വളരെ കുറച്ച് മാത്രമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്നതാണ്. ദീബിന് മസൂദ് റളിയല്ലാഹു എന്ന് വന്നിട്ടുള്ള അത്തറാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാർ വളരെ ചുരുക്കമാണ്, അവർ വളരെ കുറച്ചുള്ളൂ. എന്നാൽ പ്രാസംഗികന്മാരാകട്ടെ, അവർ ധാരാളമുണ്ട്, ഖുതബാക്കള് ധാരാളമുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവരിൽ നിന്ന് ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമു സ്വീകരിക്കുമ്പോൾ ആളെ നോക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. കാരണം അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, ഇങ്ങനെ ഫത്വ കൊടുക്കുന്ന, വിവരമില്ലാതെ ഫത്വ കൊടുക്കുന്ന നേതാക്കന്മാരുള്ള ഒരു കാലഘട്ടമായിരിക്കും. പണ്ഡിതന്മാർ വളരെ കുറച്ച് മാത്രവും പ്രാസംഗികന്മാർ വളരെ കൂടുതലുമുള്ള ഒരു കാലഘട്ടമായിരിക്കും. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ആരിൽ നിന്നാണ് നമ്മൾ ഇൽമു സ്വീകരിക്കേണ്ടത് എന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന് വല്ല മാനദണ്ഡങ്ങളുമുണ്ടോ? ഇൽമു ആരിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊന്നും വേണ്ട, കുറച്ച് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞാൽ മതി. അവൻ ഏതെങ്കിലും ഒരു സൈറ്റ് കയറി അത് കട്ടാൻഡ് കോപ്പി പേസ്റ്റ് എടുത്തിട്ട് അവന് ഫത്വ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് എത്രത്തോളം ആകാം എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ആലിമി എന്നല്ല, ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം പഠിച്ചവനെ പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ളത് ആലിമി എന്നല്ല, അതെന്താന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരിൽ നിന്നാണോ ഇൽമു സ്വീകരിക്കുന്നത് അത് പരിശോധിക്കപ്പെടണം. എന്തുകൊണ്ട് പരിശോധിക്കപ്പെടണം? അത് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ആളെ നോക്കണ്ട തെളിവ് നോക്കുക എന്നതായിരുന്നു. ആളെ നോക്കണ്ട തെളിവ് നോക്കുക. യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യം അടിസ്ഥാനപരമായിട്ട് തന്നെ തെറ്റാണ്. ആളെ നോക്കണ്ട തെളിവ് നോക്കിയാൽ മതി എന്നുള്ളത്. നമ്മുടെ മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന സൽസബീലിന്റെ പുറംചട്ടയിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്, ആളെ നോക്കണ്ട തെളിവ് നോക്കുക. അദ്ദേഹം ഈ അടിസ്ഥാനത്തിലല്ല എഴുതി വെച്ചത്, അദ്ദേഹം അത് എഴുതി വെക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹം അത് പറയുന്നു എന്നതുകൊണ്ട് മാത്രം ആളുകൾ സ്വീകരിക്കൂല. ഇത് പറയുന്നത് ഉമർ മൗലവിയാണ്, അതുകൊണ്ട് ആളുകൾ സ്വീകരിക്കൂല. അപ്പൊ അദ്ദേഹം അതിന്റെ ചട്ടയിൽ എഴുതി വെച്ചിരുന്നു, ആളെ നോക്കണ്ടങ്ങൾ തെളിവ് നോക്കുക എന്ന് അദ്ദേഹം അതിന്റെ ചട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പലരും അതെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അദ്ദേഹം അത് കൊണ്ടുവന്നതിന്റെ സാഹചര്യം അതായിരുന്നു. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചു അദ്ദേഹം മൗലവിയാണ് പറഞ്ഞതെങ്കിൽ അവരത് സ്വീകരിക്കും നോക്കന്നല്ലത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ത്, നിങ്ങൾ ആളെ നോക്കണ്ട, ഞാൻ പറഞ്ഞതിന്റെ തെളിവ് നോക്കിക്കോളി. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആളെ കൃത്യമായി നോക്കണം, അത് പരിശോധിക്കണം, എന്നിട്ട് അയാളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താ അതിന്റെ തെളിവ്? ആരാണോ നമ്മൾ ആരിൽ നിന്നാണോ എൽമ സ്വീകരിക്കുന്നത്, ആ ആളെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. എല്ലാവരുടെ അടുത്തും പോയിട്ട് എൽമ സ്വീകരിക്കാൻ പറ്റില്ല, അത് ഇന്ന ആളെന്നില്ല. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ മുഹമ്മദ് ബിൻ സീരിയൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം, ഒരു അത്തർ അദ്ദേഹം എടുത്തു തിരിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഈ അത്തറാണ്. എല്ലായിടത്തും പോയിട്ട് എൽമ സ്വീകരിക്കാൻ പറ്റൂല. അതില് മുഹമ്മദ് ബിൻ സീരിയൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അത്തർ, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ തീർച്ചയായും ഈ എൽമ് അത് ദീനാണ്, അത് ദീനാണ്, അത് മതമാണ്. ഫല്ലുറു അമ്മൻ തഹുദൂന ദീനക്കും, അതുകൊണ്ട് ഫല്ലുറു നിങ്ങൾ നോക്കണം, നോക്കണ്ട എന്നല്ല പറഞ്ഞു, ഫല്ലുറു നിങ്ങൾ നോക്കണം. അമ്മൻ തഹുദൂന ദീനക്കും, നിങ്ങളുടെ ദീന് ആരിൽ നിന്നാണോ സ്വീകരിക്കുന്നത് അത് നിങ്ങൾ നോക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാരടുത്തും പോയിട്ട് എൽമ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പഠിച്ചു വെക്കാത്ത ആളുകള് ഈ അസർ ഹിഫ്ളാക്കണം. ഇന്ന ഹാദൽ ഇൽമ ദീനും, ഈ എൽമ എന്നത് തീർച്ചയായും ഈ എൽമ അത് മതമാകുന്നു. അതുകൊണ്ട് ഫന്നുറു അമ്മൻ തഹുദൂന ദീനക്കും, അതുകൊണ്ട് ആരിൽ നിന്നാണോ നിങ്ങൾ എൽമ സ്വീകരിക്കുന്നത്, ആരിൽ നിന്നാണോ നിങ്ങൾ എൽമ സ്വീകരിക്കുന്നത് അവരാരാണ് എന്ന് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ അറിയണം. ആളെ നോക്കണ്ട എന്നത് ഇസ്ലാമിലില്ല. ആളെ നോക്കണം, ആളെ നോക്കിയിട്ടേ എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് തെളിവാണ്, ഇത് നിങ്ങൾ ഹിഫ്ളാക്കിയേക്കണം. ഫല്ലുറു ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഫല്ലുറു അമ്മൻ തഹുദൂന ദീനക്കും, ആരിൽ നിന്നാണ് നിങ്ങൾ ഇൽമു സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കണം. അത് നോക്കിയതിന് ശേഷമേ നിങ്ങൾ ഇൽമു സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോ അത് പരിശോധിക്കപ്പെടണം. നമ്മൾ ആരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ആരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്, ആരിൽ നിന്നൊക്കെ നമ്മൾ ഇൽമു സ്വീകരിക്കുന്നുണ്ട്. കാരണം ആ ഇൽമായിരിക്കും നമ്മുടെ നിലപാട്, ആ ഇൽമായിരിക്കും നമ്മുടെ ആദർശം, ആ ഇൽമായിരിക്കും നമ്മുടെ മൻഹജ്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ആരിൽ നിന്നാണ് നിങ്ങൾ ഇൽമു സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കണം. അവിടെ എന്താണ് നോക്കാൻ പറഞ്ഞതെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ താടിന്റെ നിങ്ങളോ അല്ലാതെ ഞാൻ വാചാലമായി സംസാരിക്കുന്ന ആളാണോ, അതൊന്നല്ല. അയാൾക്ക് അഹലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ ക്വാളിറ്റി ആ മൻഹജിലാണോ, ആ ഉസൂലുകൾ അയാൾക്ക് തിരിയുന്ന ആളാണോ, ആ അഖീദയാണോ, അത് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അയാൾ ഹവന്റെ ആളാണോ, അയാള് അഹലുൽ ബിദഅത്തിന്റെ ആളാണോ, അപ്പൊ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കുന്ന, അയാളുടെ ഹവക്കനുസരിച്ചിട്ട് സംസാരിക്കുന്ന ആളാണോ, അതിന് എൽമ സ്വീകരിക്കാൻ പറ്റൂല. ഇത് ഇസ്ലാമിന്റെ തത്വമാണ്, വളരെ പ്രധാനപ്പെട്ട തത്വമാണ്. ഖതീബുൽ ബാഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇമാം മാലിക് ബിൻ അനസ് എഴുതിയ ഒരു കത്തിന്റെ വാചകങ്ങൾ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ മുത്തറഫില് എഴുതിയ ഒരു കത്തിന്റെ വാചകങ്ങൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഖതീബുൽ ബാഗ്ദാദി മാലിക് ബിൻ അനസ് എഴുതിയത്. അതിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ, ഖുദുഹു ഖുദുഹു യാനി അൽ ഇൽമ മിൻ അഹ്ലിഹി, ഇൽമിനെ ഇൽമിന്റെ ആളുകളിൽ നിന്ന് സ്വീകരിക്കണം, ഇൽമിനെ ഇൽമിന്റെ ആളുകളിൽ നിന്ന് സ്വീകരിക്കണം. അല്ലദീന വറസൂഹു മിമ്മൻ ഖാന ഖബ്ലഹും യഖീനൻ ബിദാലിക, കാരണം അവരാരാണ് ഇൽമിന്റെ ആളുകൾ? മുൻഗാമികളിൽ നിന്നും അതിനെ അനന്തരമായി എടുത്തവരാണ് അവർ, അവർ അനന്തരമായി സ്വീകരിച്ചവരാണ് ആ ഇൽമിനെ, അവരാണ് അതിന്റെ ആളുകൾ, അവരിൽ നിന്നും നിങ്ങൾ ഇൽമു സ്വീകരിക്കണം. വലാ തൗഖുദ് കുല്ലമാ തസ്മഅ ഖായിലൻ ബിഖൗലിഹി, എന്താ വലാ തൗഖുദ്, നീ സ്വീകരിക്കരുത്, നീ സ്വീകരിക്കരുത്, കുല്ലമാ തസ്മഅ ഖായിലൻ ബിഖൗലിഹി, ഓരോരുത്തരും പറയുന്നതൊക്കെ നീ സ്വീകരിക്കാൻ നിൽക്കരുത്, ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുക, അങ്ങനെ സ്വീകരിക്കരുത്. ഇത് മാലിക് ബിൻ അനസ് എഴുതിയ ആ കത്തിലുള്ളതാണ്. അപ്പൊ പൂർവികരിൽ നിന്നും സലഫുകളിൽ നിന്നും ഇൽമിനെ അനന്തരമായി സ്വീകരിച്ച അതിൻ്റെതായ അഹ്ലുകാരുണ്ട്, ആ ഇൽമിന്റെ ആളുകളുണ്ട്, അവരിൽ നിന്ന് നീ അത് സ്വീകരിക്കണം. പ്രസംഗിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കാൻ പോകരുത് എന്ന്. വലാ തൗഖു, അദ്ദേഹം പറയുന്നത് അതാണ്. ഫൈനഹു ലൈസ എംബായി അൻ യുഖദ മിൻ കുല്ലി മുഹദ്ദിസിൻ, സംസാരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കുക എന്നുള്ളത്, പ്രസംഗിക്കുന്നവരിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് നിനക്ക് യോജിച്ചതല്ല, അതിൻ്റെതായ ആളുകളിൽ നിന്ന് അത് സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹം അത് പറയാനുള്ള വലാ മിൻ കുല്ലി മൻ ഖാല, അതേപോലെ തന്നെ സംസാരിക്കുന്നവരിൽ നിന്നൊക്കെ നീ ഇൽമു സ്വീകരിക്കരുത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളുണ്ടാവും, ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും, അല്ല വാചാലമായിട്ട് സംസാരിക്കും, അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇൽമു സ്വീകരിക്കരുത്. പിന്നെ ആരിൽ നിന്ന് സ്വീകരിക്കണം? മുൻഗാമികളിൽ നിന്നും അതിൻ്റെതായ ആളുകളിൽ നിന്നും ഇൽമിനെ അനന്തരമായി നേടിയിട്ടുള്ള ആളുകളുണ്ട്, ആ അവരാണ് അതിൻ്റെ അഹലുകാർ, അതിൻ്റെ അഹലുകാരിൽ നിന്ന് നീ അത് സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി കൊണ്ടുവന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മുഹമ്മദ് ബിൻ സീരീന്റെ വാചകം. എന്ത്, എന്തായിരുന്ന വാചകം? ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫല്ലറു അമ്മൻ തഹുദൂന ദീനകം. ഈ വാചകം അദ്ദേഹം അതിന് തെളിവായിട്ട് കൊണ്ടുവന്നു. അപ്പൊ മുഹമ്മദ് ബിൻ സീരീന്റെ ഈ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ ഇൽമു എന്നത് ദീനാണ്, അതുകൊണ്ട് ആരിൽ നിന്നാണോ നിങ്ങൾ ഇൽമു സ്വീകരിക്കുന്നത് അവരെ നിങ്ങൾ പഠിക്കണം, അവരെ നിങ്ങൾ നോക്കണം, എന്നിട്ടേ അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് ഒന്ന് അതിൽ മനസ്സിലാക്കേണ്ടത്. എല്ലായിടത്തും പ്രസംഗിക്കുന്ന എല്ലായിടത്തും പോയിട്ട് ഇൽമു സ്വീകരിക്കാൻ പറ്റൂല എന്നതിൻ്റെ ഇത്, ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായ മാനദണ്ഡം ഉണ്ട്, അതിൻ്റെ തെളിവാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ട്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, ഇബ്നുൽ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു വാചകം. നേരത്തെ മുഹമ്മദ് ബിൻ സീരീന്റെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറ്. അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്നാദു മിന ദീനി വലൗല ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഖാല ലഖാല മൻ ഷാഅ മാ ഷാഅ. അൽ ഇസ്നാദു മിന ദീനി, സനദ് എന്നത് മതത്തിൽപ്പെട്ടതാണ്, ദീനിൽപ്പെട്ടതാണ് സനദ്. വലൗലൽ ഇസ്നാദു, സനദില്ലായിരുന്നെങ്കിൽ ലഖാല മൻ ഷാഅ മാ ഷാഅ, ഓരോരുത്തരും തോന്നിയത് പറയുമായിരുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് നമ്മുടെ വിഷയത്തിലുള്ള ബന്ധെന്താ? ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത്? ആ ഇൽമു സ്വീകരിക്കേണ്ടത് അതിൻ്റെതായ അഹ്ലുകാരിൽ നിന്നായിരിക്കണം എന്നത് നമ്മൾ പറഞ്ഞു. ആരിൽ നിന്നാണോ ഇൽമു സ്വീകരിക്കുന്നത് അവരെ കുറിച്ച് അറിയണം. അവരുടെ മനഹജ് എന്താണ്, അവരുടെ ഉസൂലുകൾ എന്താണ്, അവരുടെ അഖീദ എന്താണ്. അതേപോലെ തന്നെ ഇബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് സനദ് അത് ദീനിൽ പെട്ടതാണ്, സനദ് ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും തോന്നിയത് പറയുമായിരുന്നു. സനദ് എന്താണ് എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉസൂലു സുന്ന പഠിച്ചപ്പോ നമ്മൾ അവിടെ വിശദീകരിച്ചു പോയിട്ടുണ്ട്. സനദ് മത്തന്, അപ്പൊ സനദ് ദീനിൽ പെട്ടതാണ്. സനദ് ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും അവരുദ്ദേശിക്കുന്നത് പറയുമായിരുന്നു. അപ്പൊ ഒരു ഹദീസ്, ആ ഹദീസ് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ സനദ്, അതിന്റെ ആളുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാ ഹദീസും നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ആ ഹദീസിന്റെ സനദിൽ വന്നിട്ടുള്ള, ആ ഹദീസിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള ആളുകളെ കുറിച്ച് പഠിക്കണം. അവര് ഹവന്റെ ആളുകളാണോ, അവര് കളവ് പറയുന്നവരാണോ, അവര് ഹിഫ്ൽക്കോ തകരാറുള്ള ആളുകളാണോ, അവരുടെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് ഇൽമിന്റെ കാര്യവും. അപ്പൊ എല്ലാ ഹദീസും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ആ ഹദീസ് ഉദ്ധരിച്ച ആളുകളെ നോക്കണം, അവരുടെ ഹിസ്റ്ററി പരിശോധിക്കണം, അവരുടെ നിലപാട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, കറക്റ്റ് അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അവർ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഹദീസ് നമ്മൾ സ്വീകരിക്കൂല. ഇതേപോലെ തന്നെയാണ്. അപ്പോ ഇൽമ് ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആരടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കാം എന്നത് ഇസ്ലാമിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ്. അത് നോക്കണം എന്നതാ. പിന്നെ അല്ലെങ്കിൽ സനദ് നോക്കേണ്ട കാര്യമുണ്ടോ? സനദ് നോക്കേണ്ട കാര്യം എന്താ? നമുക്ക് എല്ലാരടുത്തും പോയിട്ട് ഇൽമു സ്വീകരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു, എല്ലാരും പരിപാടിക്കും പോവും, എല്ലാരും ഖുർആൻ ക്ലാസ്സിനും പോവും, അവരാണ് യോഗ്യന്മാർ, അവരാണ് കേമന്മാർ. അതിനെതിരെ പറഞ്ഞാൽ തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ്, അത് മതമൗലികവാദമാണ്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഇൽമു സ്വീകരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സനദ് നോക്കേണ്ട കാര്യമില്ലല്ലോ. ആ സനദിൽ എന്താ? ആളെ കുറിച്ച് പഠിക്കാണ്, അവര് ഹവന്റെ ആളുകളാണോ, അവർക്ക് വല്ല തകരാറുണ്ടോ, തകരാറുണ്ടെങ്കിൽ അവരുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സനദ് മുഹമ്മദ് ബിനു സീരീൻ ഇബിൽ മുബാറക്കിന്റെ ഈ അത്തറിനെ വിശദീകരിച്ചിട്ട് ഇബിനു സീരീൻ പറഞ്ഞു, കാന ഫി സമനിൽ അവ്വലി, ആദ്യ കാലഘട്ടത്തിൽ, അന്നാസു ലാ യസ്അലൂന അനിൽ ഇസ്നാദി, ജനങ്ങൾ സനദിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നില്ല. കാരണം ചോദിക്കേണ്ട കാര്യമല്ല, സഹാബികളാണ്, അവരിൽ നിന്നാണ് അവര് ഇൽമു സ്വീകരിക്കുന്നത്, അതെല്ലാവർക്കും സ്വീകരിക്കാം, സഹാബികൾ എല്ലാവരും ഉദൂലുകളാണ്. ആദ്യ കാലഘട്ടത്തിൽ ഈ സനദിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹത്ത വഖാഅത്തിൽ ഫിത്ന, പലമ വഖാഅത്തിൽ ഫിത്നത്തു സഅലു അനിൽ ഇസ്നാദി, എന്നാൽ ഫിത്നുണ്ടായി, ബിദായി കക്ഷികൾ ഉണ്ടായി, ഖവാരിജുകൾ, ഷിയത്ത്, മുർജിയത്ത്, ഖദരിയത്ത്, ഇങ്ങനെ ഫിത്നകൾ ഉണ്ടായി. അങ്ങനെ ഫിത്നകൾ ഉണ്ടായപ്പോ ഇങ്ങനെ ഇസ്ലാമിന്റെ പേരില് പലത അവര് പറഞ്ഞുണ്ടാക്കി, സഅലു അനിൽ ഇസ്നാദി. അപ്പൊ അവര് സനദ് ചോദിക്കാൻ തുടങ്ങി. ഇതാര് പറഞ്ഞതാണ്, അയാൾ ആരിൽ നിന്ന് കേട്ടതാണ്, അയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ അവർ സനദിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്തിന്? ലിയുഹദ്ദിസ ഹദീസ് അഹ്ലി സുന്ന വയസുറക് ഹദീസ് അഹ്ലി ബിദഅ. എന്തിനാണ് അവരിത് ചോദിച്ചത്? അഹ്ലി സുന്നന്റെ ആളുകളാണെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കാനും, ബിദഅത്തിന്റെ ആളുകളാണെങ്കിൽ ആ ഹദീസ് ഉപേക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അവർ സനദിനെ പറ്റി ചോദിച്ചു പഠിച്ചത്. അങ്ങനെയാണ് സനദ് വന്നത്. അവരെ കുറിച്ച് പഠിക്കുന്ന രീതി വന്നത്. ആ സനദിന്റെ ആളുകൾ അതിന് അഹ്ലു സുന്നത്തിന്റെ ആളുകളാണോ ആ ഹദീസ് സ്വീകരിക്കാം. അപ്പൊ ആളെ നോക്കണ്ടെന്നല്ല, ആളെ നോക്കണം എന്നാണ്. അവർ അഹ്ലു സുന്നത്തിന്റെ ആളുകളല്ലേ, അതൊഴിവാക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഇതിനെ വിശദീകരിച്ചിട്ട്, ഇങ്ങനെ ആളുകളെ നോക്കാതെ ഇൽമ് സ്വീകരിച്ചാൽ, സനദ് നോക്കാതെ ഇൽമ് സ്വീകരിച്ചാൽ, തെളിവ് നോക്കാതെ ഇൽമ് സ്വീകരിച്ചാലുള്ള അപകടം, രാത്രിയിൽ ഒരാൾ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചുകൊണ്ടിരുന്നു, അയാളുടെ ഒരു ഉദാഹരണം പോലെയാണ്. അയാളുടെ ആ വിറക് കെട്ടിൽ നല്ല കൊടിയ വിഷമുള്ള ഒരു സർപ്പുണ്ട്. ആ സർപ്പ് ഏത് നിമിഷവും അയാളുടെ കഥ കഴിക്കും. ഇങ്ങനെ കൊടിയ വിഷമുള്ള ഒരു സർപ്പത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെയാണ് എന്ത്, ആളെ നോക്കാതെ അല്ലെങ്കിൽ സനദ് നോക്കാതെ ഹദീസ് സ്വീകരിക്കുന്നവന്റെ അവസ്ഥ. അവന്റെ കൂടെ ഉള്ളത് വിഷമുള്ള സർപ്പം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് മസലുൽ ലദീ യതുലുബുൽ ഇൽമ ബിലാ ഹുജ്ജ, ഇൽമ് തേടുന്നവന്റെ അവസ്ഥ. ബിലാ ഹുജ്ജ, തെളിവ് നോക്കാതെ, പ്രമാണം നോക്കാതെ, വേറെ രീതിയിലേക്കാണ് ബിലാ ഇസ്നാദിൻ, സനദ് നോക്കാതെ. അപ്പൊ ആളെ നോക്കാതെ ഇൽമ് സ്വീകരിക്കുന്നവന്റെ അവസ്ഥ. ആരടുത്തും പോയിട്ട് ഇൽമ് സ്വീകരിക്കും. കമസലി ഹാതിബി ലൈലിൻ യഹ്മിലു ഹിസ്മത ഹത്തബിൻ വഫീഹി അഫ്അ, അതിൽ നല്ല ഉഗ്ര വിഷമുള്ള ഒരു സർപ്പുണ്ട്. തൽദഉഹു വഹുവ ലാ യദരി, അതവനെ കടിക്കും, അവനാകട്ടെ അത് അറിയുന്നില്ല. ഇതേപോലെയാണ് എന്ത്, ആളെ നോക്കാതെ ഇൽമു സ്വീകരിക്കുന്നവന്റെ അവസ്ഥ ഇതേപോലെ. അപ്പൊ ഇൽമു ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, അതിന് കൃത്യമായ മാനദണ്ഡം ഇസ്ലാമിലുണ്ട്. ആരിൽ നിന്നാണോ ഇൽമു സ്വീകരിക്കുന്നത് അയാളെ പറ്റി പഠിക്കണം, അയാളെ പറ്റി മനസ്സിലാക്കണം. അയാൾ അഹ്ലു സുന്നത്തിന്റെ ആളാണോ അല്ല ഹവന്റെ ആളാണോ ബിദഅത്തിന്റെ ആളാണോ, അഹ്ലു സുന്നത്തിന്റെ ഉസൂലും മൻഹജുള്ള ആളാണെങ്കിൽ അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാം, അതല്ല ഹവയുടെ ആളാണെങ്കിൽ അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റൂല, ബിദഅത്തിന്റെ ആളാണെങ്കിൽ അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റൂല. അപ്പോ ഇങ്ങനെ വരുമ്പോ ഇൽമു സ്വീകരിക്കേണ്ട ഒന്നാമത്തെ രീതി ഇന്റർനെറ്റോ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല, അതൊരു ഷെയ്ഖിന്റെ അടുത്തുനിന്ന് ഇൽമ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു ഷെയ്ഖിന്റെ അടുത്തുനിന്ന് ഇൽമ് സ്വീകരിക്കുക, ഇൽമുള്ള അഹ്ലു സുന്നയുടെ ഒരു പണ്ഡിതൻ. ഷെയ്ഖ് എന്ന് പറയുമ്പോ അവര് നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും ഷെയ്ഖ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അതൊന്നും അതിൻ്റെതായ രീതിയല്ല. അപ്പൊ ഇൽമ് നമ്മൾ ആരിൽ നിന്ന് സ്വീകരിക്കണം അത് നോക്കണം. അങ്ങനെ വരുമ്പോ ആദ്യം നമ്മൾ ഇൽമ് സ്വീകരിക്കുന്ന രീതിയായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ഷെയ്ഖിൽ നിന്നാണ് നമ്മൾ ഇൽമു സ്വീകരിക്കേണ്ടത്. ഇൽമു സ്വീകരിക്കേണ്ട ഒന്നാമത്തെ രീതി അതാണ്. ഇനി നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൂടെ, അത് വേറെ വിഷയമായിട്ട് തന്നെ പഠിക്കണം, കാരണം ഒരുപാട് പറയേണ്ടതിനെ പറ്റി. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഏർപ്പാട് അതാണ്. എന്താണെങ്കിലും നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒരു ഷെയ്ഖ് നിന്ന് സ്വീകരിക്കുക. ആ ഷെയ്ഖ് കിബാറുകളിൽ പെട്ട ഒരു ഷെയ്ഖാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതെന്നല്ല, നമ്മൾ ഇൽമു സ്വീകരിക്കുമ്പോൾ ആദ്യം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് കിബാറിൽ നിന്ന് ഇൽമു സ്വീകരിക്കാനാണ്. അതായിരുന്നു മുൻഗാമികളുടെ രീതി. കിബാറുകളെ ലോകത്ത്, നമ്മുടെ നാട്ടിൽ, ലോകത്ത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അവരിൽ നിന്ന് എങ്ങനെ ഇൽമു സ്വീകരിക്കണം, ഇൽമു സ്വീകരിക്കും, അവരടുത്ത് പോകണം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ രീതി. ഇങ്ങനെ ഈ ഷെയ്ഖന്മാർ, അതായത് കിബാറുകളെ, ഈ കിബാറുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കലാണ് ഇതിന്റെ, അവരുടെ അടുത്ത് പോയി അവരുടെ നാവിൽ നിന്നും ചുണ്ടിൽ നിന്നും നേരിട്ട് കേൾക്കുക, അതാണ് വേണ്ടത്. ഇതിന് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. ഇപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ മാത്രം നമുക്ക് അതെങ്ങനെ ശരിയാകുക, നമ്മളെ കുടുംബത്തെ പോറ്റാൻ നമ്മൾ 20-50 കൊല്ലതാ ഓരോ ഗൾഫ് നാടുകളിൽ പോയിട്ട് നമ്മൾ താമസിക്കുന്നതിനൊരു വിരോധം. പക്ഷെ ദീനിന്റെ ഒരു കാര്യം പഠിക്കാൻ ഒരാൾ മക്കത്തേക്ക് പോകണം, മദീനത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ യമനിൽ പോകാന്ന് പറയുമ്പോ അത് ആളുകളൊരു വേറൊരു രീതി കൂടെ ഉണ്ടാകും. അവന് പിരാന്താണെന്നുള്ള രൂപത്തിലുള്ള ആൾക്കാർ കാണുന്നത്. വേറെ എവിടേക്കെല്ലാം മനുഷ്യന്മാര് പോണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് പോണ്, എത്ര വർഷങ്ങൾ ഓരോ നാട്ടിൽ പോയിട്ട് താമസിക്കണ്, അവന്റെ ഭാര്യ ഇല്ലാതെ, അവന്റെ മാതാപിതാക്കൾ ഇല്ലാതെ, ഒന്നുമില്ലാതെ. അപ്പൊ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ത്, കിബാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുന്നതിലാണ് ഹൈറുള്ളത്. സിഗാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുക എന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. ഇൽമ് സ്വീകരിക്കേണ്ടത് കിബാറുകളിൽ നിന്നായിരിക്കണം. അപ്പൊ കിബാറുകൾ എവിടെയാണ്, അവിടെയൊക്കെ നമ്മൾ പോകണം, അതിന് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അതായിരുന്നു പണ്ഡിതന്മാരുടെ രീതി. അത് നേർക്കു നേരെ കേൾക്കുക എന്നുള്ളതാ, അവരുടെ കാസറ്റ് സി ഡി കേൾക്കുക എന്നുള്ളതല്ല, നേർക്കു നേരെ കിബാറുകളിൽ നിന്ന് നേർക്കു നേരെ ഇൽമു സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, അൽ ബറക്കത്തു മഅ അകാബിരിക്കും, കിബാറുകളോടൊപ്പമാണ് നിങ്ങളുടെ ബർക്കത്ത്, അനുഗ്രഹം കിബാറുകളിലാണ്, ഖൈറ് അനുഗ്രഹം ഉള്ളത് അത് കിബാറുകളിലാണ്. അതിന്റെ നേരെ തിരിച്ചൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിഗാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. എന്താണ് സിഗാർ എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. കിബാർ എന്ന് പറഞ്ഞ പ്രായം കൂടിയ ആളുകളും, സിഗാർ എന്ന് പറഞ്ഞ പ്രായം കുറഞ്ഞ ആളുകളും ആ അർത്ഥത്തിലല്ല. കിബാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിഗാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കപ്പെടുന്ന ഒരു കാലം, ഇന്ന മിൻ അശറാത്തി സഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അൻ യുൽതമസൽ ഇൽമു ഇൻദൽ അസാഗരി, ചെറിയവരിൽ നിന്നും ഇൽമ് തേടപ്പെടുക, സിഗാറുകളിൽ നിന്നും ഇൽമ് സ്വീകരിക്കൽ. ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളിൽപ്പെട്ടതാണ്. എന്ത്, സിഗാറുകളിൽ നിന്നും ഇൽമ് തേടൽ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, ഖൈറുള്ളത് കിബാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുന്നതിനാണ്. അത് നേർക്കു നേരെ അത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ അതിന്റെ വിശദീകരണത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പോരുത്. ഇനി ഇവിടെ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ കിബാറുകൾ ആരാണ്, സിഗാറുകൾ ആരാണ് എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കാബിറു ഫിൽ ഇൽമി, ഇൽമിൽ കിബാറ് കാബിർ ആരാണ്, പ്രായം കൊണ്ട് വയസ്സായ ആൾക്കാരെന്നല്ല, മറിച്ച് എന്താ, കബ്ബറഹും ഇൽമുഹും, അവരെ പ്രായമുള്ളവരാക്കിയിരിക്കുന്നു, ഇൽമുഹും അല്ല ഇൽമാണ്, അതാണ് അതിന്റെ അർത്ഥം. അവരെ പ്രായം ചെന്നവരാക്കിയിരിക്കുന്നു എന്ത്, അവരുടെ ഇൽമ്, അതാണ് ബിൽ കിതാബി വസ്സുന്ന, കിതാബിലും സുന്നത്തിലുമുള്ള ഇൽമ് അവരെ വയസ്സന്മാരാക്കിയിരിക്കുന്നു. വൈകാനു സിഹാരിസിനി, അവര് പ്രായം കുറവാണെങ്കിലും ഇൽമു നല്ലോണം ഉണ്ടെങ്കിൽ അവരാണ് കിബാറുകൾ. വൈൻകാനു സിഹാരിസിനി, അവരുടെ വയസ്സ് അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും. ഫൽ ബർക്കത്തുമാകും, അവരുടെ കൂടെയാണ് അനുഗ്രഹം ഉള്ളത്. അതുകൊണ്ട് ഫൈസമ വജത്ത ആലിമൻ, നീ എവിടെ ഒരു ആലിമിനെ കണ്ടെത്തിയാലും, ബിൽ കിതാബി വസ്സുന്ന യുഅല്ലിമു അൽ കിതാബ വസ്സുന്ന, അയാളെ കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന ആലിമാണ്. വയുഅല്ലിമു മൻഹജ സലഫ മൻഹജ സലഫി, സലഫുകളുടെ മൻഹജ് പഠിപ്പിക്കുന്നവനാണ്. ഫഅലം നീ അറിയണം, അന്നഹു കബീർ അവനാണ് ആര്?
കബീർ.
അപ്പൊ അവരിൽ നിന്നാണ് നീ ഇൽമ് സ്വീകരിക്കേണ്ടത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സിഗാറിനെ വിശദീകരിച്ചു. ആരാണ് സിഗാർ? സിഗാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്നാ പറഞ്ഞു. ആരാണ് സിഗാർ? അതിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞു, അൽ ജഹല, വിവരമില്ലാത്തവരാണ്. അല്ലദീന തകല്ലമൂന ബിഗൈരി ഫിഖ്ഹിം ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലും വിവരമില്ലാതെ സംസാരിക്കുന്ന വിവരമില്ലാത്തവരാണ് സിഗാറുകൾ. ഫയദില്ലു ഫയുദില്ലു വയദില്ലു, അവർ ഫത്വ കൊടുക്കും. നേരത്തെ പറഞ്ഞ ഹദീസ് എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞു, കമാ ജാ ഫി ഹദീസി ഇൻതിസാഉൽ ഇൽമി, നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ അവർ ഫത്വ കൊടുക്കും, അവർ ജനങ്ങളെ എഴുതെറ്റിക്കും, അവരും എഴുതെറ്റും. അപ്പൊ ഷെയ്ഖ് അൽബാനി സിഗാറുകളെ വിശദീകരിച്ചത്, ഖുർആനിലും ഹദീസിലും വിവരമില്ലാതെ ഫത്വ കൊടുക്കുന്നവർ എന്നാണ്. അപ്പൊ അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. അവരിൽ നിന്നല്ല ഇൽമ് സ്വീകരിക്കേണ്ടത്, അക്കാബിറുകളിൽ നിന്നാണ്, കിബാറുകളിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഷെയ്ഖ് അൽബാനി വിശദീകരിച്ചത്, ആ ഹദീസിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞത്. ഇബിൽ മുബാറക്കിനോട് ആരാണ് സിഗാർ, സിഗാറുകളെ അസായറുകളെ പറ്റി ആരാണ് ഈ ഹദീസിൽ പറഞ്ഞ അസായറുകൾ? അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹുമുൽ ലദീന യഖൂലൂന ബിറഈഹിം, ആരാണവർ? അവർ യഖൂലൂന മതകാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്. ബിറഈഹിം, അവരുടെ റഈനനുസരിച്ചിട്ട്, ആർക്ക് തോന്നിയത് അവർ വിളിച്ചു പറയും. അപ്പൊ ഈ സിഗാറുകളിൽ നിന്നല്ല ഇൽമു സ്വീകരിക്കേണ്ടത്, പിന്നെ കിബാറുകളിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ സിഗാറുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അത് അന്ത്യനാളിന്റെ അലാമത്ത് കൂടിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ നമ്മൾ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലിയുടെ വ്യാഖ്യാനം വായിച്ചു, ആരാണ് അക്കാബിറുകൾ, കിബാറുകൾ ആരാണ് എന്നുള്ള വ്യാഖ്യാനം. അദ്ദേഹത്തോട് ചില ആളുകൾ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ത്വാലിബുൽ ഇൽമിൽപ്പെട്ട കുറെ ആളുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്, അവർ ഞങ്ങൾക്ക് അഖീദ പഠിപ്പിച്ചു തരും, ഖുർആൻ പഠിപ്പിച്ചു തരും, സുന്നത്ത് പഠിപ്പിച്ചു തരും, അവരിൽ നിന്നാണ് ഞങ്ങൾ ഇൽമു സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് ഫിത്നയിലാക്കാൻ കുറച്ച് ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവർ മൂന്ന് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഒന്ന്, അവരുടെ വാദം കിബാറുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കരുത് എന്നായിരുന്നു. കിബാറുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കരുത് എന്നായിരുന്നു അവർ പറഞ്ഞ ഒരു വാദം. രണ്ടാമത് അവർ പറഞ്ഞു, ഒരാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കണമെങ്കിൽ തസ്കിയ വേണം, തസ്കിയത്ത് ഉണ്ടെങ്കിൽ അയാളിൽ നിന്ന് ഇൽമു ഷഹാദ, ആ പണ്ഡിതന്മാർ കൊടുത്ത തസ്കിയ വേണം. അത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട്. കിബാറുകളെ അടുത്ത് പോയിട്ട് നേർക്ക് നേരെ അവരിൽ നിന്ന് ഇൽമു പഠിക്കാൻ എല്ലാവർക്കും സാധിച്ചോളന്നല്ല, അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആ കിബാറുകളിൽ നിന്ന് ഇൽമു പഠിച്ച ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിൽ അവരൊരു ഫിത്തൻ ഉണ്ടാക്കി. എന്ത് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, കിബാറുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കരുത് എന്നവർ പറയുന്നു. അതേപോലെ തന്നെ ഈ പണ്ഡിതന്മാരുടെ തസ്കിയ നിർബന്ധമാണ് ഈ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണമെങ്കിൽ എന്ന് അവർ പറയുന്നു. ഇങ്ങനെ വിശ്വാസം ഉണ്ടായതോടുകൂടി കുറെ ആളുകൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി, ഇതൊക്കെ നിർത്തി. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഷെയ്ഖ് സുലൈമാൻ റഹീലി കൊടുക്കുന്ന മറുപടി, അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം, ലാ ശക്ക അന്നൽ ഇൽമ ഇന്നമാ യുഹദു അനിൽ അക്കാബർ, യാതൊരു വിധ സംശയവും ഇല്ല, ഇൽമു സ്വീകരിക്കേണ്ടത് അനിൽ അക്കാബിർ. കിബാറുകളിൽ നിന്ന് തന്നെയാണ് ഇൽമു സ്വീകരിക്കേണ്ടത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു അന്നഹു ലാ ബുദ്ധ മിന തസ്കിയ, അതേപോലെ തന്നെ തസ്കിയ നിർബന്ധവുമാണ്.
തസ്കിയ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കണതല്ല,
എന്നിട്ട് അത് യൂട്യൂബിൽ കയറ്റിയിട്ട് അയാളെത്തുന്ന ഇൽമു സ്വീകരിക്കാൻ പറയുന്നൊക്കെ മഹാ പൊട്ടത്തരാണ്. തസ്കിയ എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് പല രൂപത്തിലുണ്ട് തസ്കിയ എന്നുള്ളത്. നമ്മുടെയൊക്കെ കയ്യിൽ തസ്കിയ, പല ആൾക്കാരുടെ കയ്യിലും തസ്കിയ ഉണ്ട്. നമ്മളാരും അത് യൂട്യൂബ് കയറ്റിയിട്ട് അവരുടെ അടുത്ത് ഇൽമു സ്വീകരിക്കുക നമ്മളാരും പറഞ്ഞിറക്കലില്ല. എന്നിട്ട് അത് യൂട്യൂബ് കയറ്റുക, എന്നിട്ട് ദാ തസ്കിയ കിട്ടിക്കണോന്ന് പറഞ്ഞിട്ട് നടക്കുക. തസ്കിയ എന്നുള്ളത് ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കണമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പറഞ്ഞത് മാത്രമല്ല, അതിന്റെ രൂപങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പെട്ട പല പണ്ഡിതന്മാർക്കും അതുണ്ട്, പക്ഷെ അവരാരൊന്നും അത് യൂട്യൂബ് കയറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞുണ്ട്, ഇൽമു സ്വീകരിക്കേണ്ടത് കിബാറുകളിൽ നിന്ന് തന്നെയാണ്, അതേപോലെ തന്നെ തസ്കിയത്ത് അനിവാര്യമാണ്. ആ തസ്കിയത്ത് എന്താന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട അടുത്ത ക്ലാസ്സിൽ, അത് ഏതൊക്കെ രൂപത്തിലാകാന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാക്കിൻ മനുഹും അല്ല അക്കാബിർ, ആരാണ് അക്കാബിറുകള്? അദ്ദേഹം അതിനെ വിശദീകരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ മൻ കബ്ബറഹും ഇൽമുഹും, അവരുടെ ഇൽമ അവരെ കിബാറുകളാക്കിയതാണ്, വയസ്സന്മാരാക്കിയതാണ്. അറഫു ബിൽ ഇൽമി വലവ് സഖറ സിന്നഹും, അവരുടെ പ്രായം ചെറുതാണെങ്കിലും അവരുടെ ഇൽമു കൊണ്ട് അവർ അറിയപ്പെട്ടവരാണ്. വലവ് കാനു ഷബാബൻ, അവർ ഷബാബീങ്ങളാണെങ്കിലും. ഫഹുനാക്ക് അക്കാബിർ മിന സഹാബ സിഗാറും ഫിസ്സിന്നി, സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു, അല്ല സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട അക്കാബിറുകൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ അവർ പ്രായം കൊണ്ട് ചെറുപ്പക്കാരായിരുന്നു. ഒഹിദ് അനഹുമുൽ ഇൽമു, അവരിൽ നിന്ന് അവർ ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിലെ അക്കാബിറുകളിൽ പെട്ട ആളാണ്, പക്ഷെ അദ്ദേഹം പ്രായം കൊണ്ട് അദ്ദേഹം വിശദീകരണത്തിൽ വരുന്നുണ്ട്, ചെറുപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിലേക്കായിരുന്നു അവർ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അദ്ദേഹം പിന്നെ അദ്ദേഹം തസ്കിയത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്, അത് ഏതൊക്കെ രൂപത്തിലാകാം, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇതേ ചോദ്യം ലജ്നത്ത് ദായിമയോട് ചോദിച്ചു, ഹലഖീഖത്തു ഇന്നൽ ഇൽമ ലാ യുഖദു ഇല്ലാ മിൻ അഫ്വാഹിൽ ഉലമായി, പണ്ഡിതന്മാരുടെ വായകൾ, അഫ്വാഹർണ അവരുടെ വായ, അവരുടെ ചുണ്ടുകളിൽ നിന്നല്ലാതെ, മുഷാഫത്തൻ ഫി മജാലിസി ദർസി, അവരുടെ ദർസ് പോയിട്ട് അവരുടെ ചുണ്ടുകളിൽ നിന്ന് അവരുടെ നാവുകളിൽ നിന്ന് നേർക്ക് നേരെ ഇൽമു സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അതേപോലെ തന്നെ നമുക്ക് അവരെന്നും അവരുടെ അടുത്ത് പോകാതെ ഗ്രന്ഥങ്ങളിൽ നിന്നും കാസറ്റുകളിൽ നിന്നും നമുക്ക് ഇൽമു സ്വീകരിച്ചുകൂടെ? അത് ലജ്നത്ത് ദായിമയോട് ഒരു ഫത്വ, അത് നമ്മൾ വരുന്നുണ്ട്, കാസറ്റുകളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് എത്രത്തോളം അത് അവലംബിക്കാം എന്നത്. അതിന് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി, യജീബു നിർബന്ധമാകുന്നു അഹദുൽ ഇൽമി ഇൽമു സ്വീകരിക്കുക എന്നുള്ളതാണ് ത്വൈഖൽ ഉലമായിൽ ആലമീന, അറിയപ്പെടുന്ന വിവരമുള്ള പണ്ഡിതന്മാരിലൂടെയാണ് ഇൽമു സ്വീകരിക്കേണ്ടത്. അത് വെറും കുത്തുബുകളിൽ നിന്നും കാസറ്റുകളിൽ നിന്നും ആകരുത് എന്ന് അവർ ആ കാര്യങ്ങൾ കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇൽമു സ്വീകരിക്കേണ്ടത് അത് പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം, അത് ഷേഖന്മാരിൽ നിന്നായിരിക്കണം. പണ്ഡിതന്മാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കേവലം നമ്മൾ പറയുന്ന അർത്ഥത്തിൽ അല്ല, മറിച്ച് ഷേഖ് എന്നുള്ള അർത്ഥത്തിൽ, അതും കിബാറുകൾക്കാണ് നമ്മൾ ഒന്നാം സ്ഥാനം അത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഇത് സംബന്ധമായിട്ട് പറയാനുണ്ട്, ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ നമുക്ക് പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. വിഷയങ്ങൾ പഠിക്കാനുള്ള തോഫിക്കല്ലാ നമുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ. അനുസരിച്ച് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തോഫിക്കല്ലാ നമുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ. റബ്ബനാത്തിന ഫിദുന ഹസനത്തിന ഫിലാഹസത്തി ഹസനത്തു മുക്കന അദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.